السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم غير المغضوب عليهم ولا الضالين
اس وقت ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ റിവായത്തുകൾ അവരുടെ സ്വപ്നവും കശ്ഫുമായി ബന്ധപ്പെട്ടതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യത്തെ റിവായത്ത് ഹസ്രത്ത് മുഹമ്മദ് ഫാസിൽ സാഹിബ് അദ്ദേഹത്തിന്റേതാണ്. അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന്റെ മുമ്പൊരു റിവായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറച്ചു കാലം കാദ്യാനിൽ വന്നു, ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ താമസിച്ചു. അതിനുശേഷം അദ്ദേഹം വിവരിക്കുകയാണ്, അതിനുശേഷം അഞ്ചാറ് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് കാദിയാനിൽ നിന്ന് തിരിച്ചുപോയി. തന്റെ വീട്ടിൽ തിരിച്ചു വന്ന് തന്റെ പ്രദേശത്ത് വന്ന് ഞാൻ തബ്ലീഗ് തുടങ്ങി. ആദ്യമായി എന്റെ ഉസ്താദ് സാഹിബിന്റെ അടുത്ത് പോയി തബ്ലീഗിന് വേണ്ടി ഞാൻ പോയി. അദ്ദേഹത്തിന്റെ മീനാൻ ലാലുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിന്റെ കൂടെ രായി അവിടെയുള്ള നാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്തു. പറയുന്നു, ഞാൻ അന്ന് രാത്രി ഞാൻ നമസ്കരിച്ചുറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഉരയിൽ ഒരു നല്ല ഒരു കെട്ടുണ്ടായിരുന്നു. വളരെ ആവേശത്തോടു കൂടി എന്റെ വലതു കൈ പിടിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ എന്നെ കൂടെ കൊണ്ടുപോയി നടന്നു. മദീന ഷെരീഫിൽ ജനാബ് നബി അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ റസൂൽ തിരുമേനി വീടുള്ള സ്ഥലത്ത് എന്നെ നിർത്തി മസീം അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് സ്വപ്നത്തിൽ പറയുകയാണ്, പിന്നീട് എനിക്ക് മസീം അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ആ വീടുകൾ വളരെ പഴയ വീടുകളായിരുന്നു. ഞാൻ അത് നോക്കിക്കൊണ്ട് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ ഭാര്യമാർ ഇവിടെയാണ് താമസിക്കുന്നത്, അവരുടെ വടക്ക് ഭാഗത്തൊരു പള്ളിയുണ്ട്. ഞാൻ സ്വപ്നത്തിൽ പറയുകയാണ്, ഇത് മസ്ജിദ് നബവിയാണ്. പിന്നീട് എന്റെ കണ്ണു തുറന്നു. രാവിലെ ഞാൻ മൗലവി സാഹിബിനോട് ഈ സ്വപ്നം കേൾപ്പിച്ചു, അത് എന്റെ ഉസ്താദിനെ ആയിനെ കമാലത്ത് ഇസ്ലാം എന്നുള്ള പുസ്തകം അദ്ദേഹത്തെ സമർപ്പിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്നും ഇവിടെ പറഞ്ഞു വന്നു. പതിനഞ്ച് ദിവസത്തിന് ശേഷം മൗലവി സാഹിബ് ഈ പുസ്തകം വായിച്ചു, കാദിയാനിലേക്ക് പോയി, അങ്ങനെ ബയ്യത്ത് ചെയ്ത് തിരിച്ചു വന്ന്. ഇതേപോലെ മിയാൻ ലാൽ സാഹിബും ബയ്യത്ത് ചെയ്ത് തിരിച്ചു പോന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ സാഹിബ് പറയുന്നു, ഇദ്ദേഹം 1890-91 കാലഘട്ടത്തിലാണ് ബയ്യത്ത് ചെയ്തത്. പറയുന്നു, ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബയ്യത്തിന് മുമ്പേ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. 83-84 കാലഘട്ടത്തിൽ ഞാൻ ബയ്യത്തിൽ അന്ന് പ്രവേശിച്ചിട്ടില്ലായിരുന്നു. അസർ നമസ്കാരം മസ്ജിദ് മുബാറക്കിൽ അനുഷ്ഠിച്ചതിന് ശേഷം പഴയ ആ കോണിപ്പടിയുടെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ഞാൻ കോണിപ്പടിയിൽ തന്നെയായിരുന്നു, അതായത് അതവിടെയുള്ള കവേഡ് ഏരിയയിൽ. അവിടെ രണ്ടാൾക്കാർ, വെള്ളവസ്ത്രധാരികളായ, ശുഭ്രവസ്ത്രധാരികളായ രണ്ടുപേര് യുവാക്കൾ അവിടെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം കാദിയാനിൽ പോയതായിരുന്നു. അവരെന്നോട് ചോദിക്കുന്നു, മിർസ സാഹിബിനെ കുറിച്ചുള്ള അഡ്രസ് എനിക്ക് ഞങ്ങൾ പറഞ്ഞു തരാമോ? അവിടെ എവിടെയാണ്? ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരികയാണ് ഇവിടെ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്റെ കൂടെ വരിക. അദ്ദേഹം അവർ പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ ഞങ്ങളെ പിന്നിൽ വരിക, മുകളിലുണ്ടെങ്കിൽ ഞങ്ങൾ അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ പിന്നിൽ നടന്നു. അവരെന്റെ മുമ്പിലൂടെ കോണിപ്പടി കയറി മുന്നോട്ട് പോയി. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു, ഒരു മജ്ലിസ് നടക്കുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ഹുസൂർ അലൈഹി സ്വലാം തലേപ്പാവ് അവിടെ അയച്ചു വച്ചിരുന്നു, വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ അതിലൊരാള് ഹുസൂറിനോട് ചോദിച്ചു, നിങ്ങളുടെ പേര് ഗുലാം അഹമ്മദ് ആണോ? മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ. അദ്ദേഹം ചോദിച്ചു, മസീഹ് മൗദ് ആണ് എന്നാണ് നിങ്ങളുടെ വാദം? ഹുസൂർ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഏതായാലും ഞാൻ അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ താങ്കളെ എത്തിക്കുകയാണ്, അതോടൊപ്പം തന്നെ എന്റെയും സലാം എത്തിക്കുന്നു. ഞാൻ ഇന്ന ദിവസം ഞാനിങ്ങനെ സ്വപ്നത്തിലായിരുന്ന, ഉറങ്ങുകയായിരുന്നു. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൈ ഹുസൂറിന്റെ വലത് തോളിലായിരുന്നു. അതായത് ആ വ്യക്തി തന്റെ സ്വപ്നം കേൾപ്പിക്കുകയാണ്, ഇന്ന ദിവസം ഞാൻ സ്വപ്നം കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തിരുമേനി സദസ്സിലായിരുന്നു ഞാനും. അപ്പൊ റസൂൽ തിരുമേനിയുടെ വലത് കൈ ഹുസൂറിന്റെ വലത് ഭാഗത്തായിരുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലത് തോളിൽ വെച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞു, ഹാദാ മസീഹ്, ഇദ്ദേഹം മസീഹാണ്, ഇദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യുക, എന്റെ സലാം എത്തിക്കുക. അപ്പോൾ എന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു വിറകൊള്ളുകയുണ്ടായി. ആ നിസാമുദ്ദീൻ സാഹിബ് റിവാച്ച് ചെയ്യുന്ന ആൾ പറയുകയാണ്, താൻ സ്വന്തം സംഭവമാണ് പറയുന്നത്. പെട്ടെന്ന് എന്റെ ഹൃദയം വിറകൊള്ളുകയുണ്ടായി. അങ്ങനെ ഞാൻ കുറെ ദുആ ചെയ്ത്, അള്ളാഹു ആണ് സത്യം, എങ്ങനെയാണ് എന്റെ യജമാനന്റെ ദുആ എത്ര പെട്ടെന്ന് അള്ളാഹു സ്വീകരിച്ചു എന്ന് നോക്കുക. അങ്ങനെ തന്നെ ആ രാത്രി മുതൽ ഞാൻ ദുആ ചെയ്തതിന് ശേഷം എന്റെ ആത്മീയ അവസ്ഥ ഉയരാൻ തുടങ്ങി. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ വിവരിക്കണമെങ്കിൽ കുറെ കടലാസുകൾ വേണ്ടി വരും. ഒരു അവസാനത്തെ സ്വപ്നം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എനിക്ക് ബയ്യത്ത് ചെയ്യാനുള്ള പാപിയായ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചത് എന്നുള്ള ആ സ്വപ്നമാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഒരു നദി, അത് മഷ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് ഒഴുകുകയാണ്. ഏകദേശം ഒരു മൈല് ദൂരമുണ്ട് അതിന്റെ വീതിയും. വളരെ നല്ല വെള്ളമാണ്, ശുദ്ധമായ വെള്ളം. ഏതൊരാൾ കവിതയിൽ പറഞ്ഞതുപോലെ ഇത്രയും മനോഹരമായ ഒരു വെള്ളം അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും, അത് നമ്മൾക്ക് കാണുമ്പോൾ അടിവരെ കാണാൻ പറ്റുന്ന ഒരു വെള്ളമാണ്. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തന്റെ ഹൃദയത്തെ കൊണ്ടുപോകുന്നത്, അതേ രീതിയിൽ പൂർണ്ണമായും വെള്ളം ഉള്ള വളരെ ക്ലിയർ ആയിരിക്കും വെള്ളമായിരുന്നു. ഒരു ഭയമൊന്നും എനിക്കില്ല. ഞാൻ അതിലിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ള കാശ്മീരി അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല, വളരെ ദൂരെ അതിന്റെ അക്കരയിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, ബാബുജി മുൻഷിജി നിങ്ങൾ കുളിക്കുകയാണ്, നിങ്ങളെ ഹൃദയത്തിന് വന്ന് നോക്ക് അവിടെ നനഞ്ഞിട്ടേയില്ല. ഞാൻ കുളിക്കുകയായിരുന്നു, പെട്ടെന്ന് എനിക്കിങ്ങനെ ശബ്ദം വന്നു, അവിടെ നനഞ്ഞിട്ടില്ലല്ലോ, നീ വെള്ളത്തിൽ നീന്തി കുളിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഭാഗം നനഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഭാഗം പൂർണമായിട്ടും ഉണങ്ങിയിരിക്കുകയാണ്. അത് ഞാൻ ഉടനെ തന്നെ ഞാൻ വെള്ളം കൈ നിറച്ചുകൊണ്ട് ആ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഇടുന്നു. ഞാൻ ചോദിച്ചു, അബ്ദുള്ള എന്താണിത്? അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, നീ മശ്രിഖിലേക്ക് മുഖം തിരിക്കുക. ഞാൻ മഗ്രിബിലേക്ക് പോവുകയായിരുന്നു, മശ്രിഖിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ വലിയ ഒരു പാലമുണ്ട്. പാലത്തിന്റെ അടുത്ത് മീർസ സാഹിബിന്റെ വീടുണ്ട്, കാരണം അവിടെ മീർസന്റെ വീടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു. മൗലവി അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഒന്ന് പോയി നോക്ക്. വീണ്ടും ഞാൻ മറുപടി പറഞ്ഞു, അങ്ങോട്ട് ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. വീണ്ടും മൗലവി അബ്ദുള്ള സാഹിബ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് ഒച്ചത്ത് പറഞ്ഞു, ഒന്ന് പോകൂ. അപ്പോൾ നീന്തി നീന്തി ആ പാലത്തിന്റെ അടുത്തേക്ക് മശ്രിഖിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഞാൻ അതിന്റെ ഓരത്തെത്തി, അവിടെ പുല്ലുണ്ടായിരുന്നു, അവിടെ നിന്നുകൊണ്ട് ശരീരത്തിലുള്ള എല്ലാ വെള്ളവും ഞാൻ ഉണക്കുകയായിരുന്നു, വാർന്നു പോവുകയായിരുന്നു. പക്ഷെ ഹൃദയത്തിന്റെ ആ അവിടെയുള്ള ഹൃദയത്തിന്റെ അകത്തുള്ള ആ വെള്ളം, അത് അവിടെ ആദ്യം ഉണങ്ങിയതായിരുന്നു, പിന്നീട് കാണുന്നത് ആ ഹൃദയത്തിന്റെ ഭാഗത്തുള്ള വെള്ളം ഒരു ഉറവ പോലെ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് ഞാൻ കാണുന്നു. അവിടെ ഉണങ്ങുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്നു, അന്ന് തന്നെ ഞാൻ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഹൃദയം വളരെ ശാന്തത പ്രാപിച്ചു. ഹസ്രത്ത് ഖൈറുദ്ദീൻ സാഹിബ് വലത് മുസ്തഖീം സാഹിബ് അദ്ദേഹം പറയുന്നു, 1906 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഞാൻ ഒരു സ്വപ്നം നേരത്തെ കേൾപ്പിച്ചതിന് ശേഷം കേൾപ്പിക്കുന്നു, ജുമാ പെരുന്നാള് പോലെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഷ്ഠിച്ചത്. ഖുത്ബ ചെയ്യാൻ വേണ്ടി ഒരു റൂമുണ്ട് അവിടെ, വിശുദ്ധ ഖുർആൻ പിടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് അദ്ദേഹം പോയി. അതിന്റെ വലതുഭാഗത്താണ് ആ റൂമുള്ളത് പള്ളിയുടെ. 4 സിഖുകാരും അദ്ദേഹം അവരുടെ വസ്ത്രമെല്ലാം തന്നെ വളരെ മോശമാണ്, ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്, എന്നാൽ പാതിയമായിട്ട് ആയുധങ്ങൾ കാണുന്നില്ല. അവരും അവരോടൊപ്പം അകത്ത് പ്രവേശിച്ചു. അപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ വന്നത്, ഇവരൊരു പക്ഷേ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്രമിക്കാൻ വരികയാണ്. എന്നാൽ മനസ്സിലായത് ഉസൂർ കാസലി ഇരിക്കുന്നു, മേശയിൽ ഖുർആൻ വെച്ച് പഠിക്കുന്നു, 4 സിഖുകാരും അവിടെ ഇരുന്ന് ഖുർആൻ കേൾക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് വന്നു. ആ സമയത്ത് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു, അവർ കണ്ണുകൾ തുറക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് വളരെ ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ശിഷ്യന്മാരായിട്ടുണ്ട്, കരയുന്നുണ്ട്, അവരിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പഞ്ചാബിയിലുള്ള ചില വാക്കുകളാണ്, അതായത് അവര് വിശ്വാസികളായി മാറിയിട്ടുണ്ട് എന്ന്. അതിലത്ത് മൗലവി അബ്ദുറഹീം സാഹിബ് നയ്യർ പറയുന്നു, 1901 ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. 1902 മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതോ പുസ്തകത്തില് എന്റെ നുബുവത്തും എന്റെ റിസാലത്തും എന്നുള്ള വാക്ക് ഞാൻ കാണുകയുണ്ടായി. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതോ പുസ്തകം അദ്ദേഹം വായിച്ചു, അതിൽ എഴുതിയിരുന്നു, അതായത് എന്റെ നുബുവത്ത് എന്റെ പ്രവാചകത്വം എന്നുള്ളത്. അത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടായി, നുബുവത്തും റിസാലത്തും എന്തുകൊണ്ട് ഇത്ര വ്യക്തമായിട്ട് എഴുതി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ 2-3 ദിവസം ആരോട് സംസാരിച്ചില്ല. 3-ാമത്തെ ദിവസം എനിക്ക് ഇൽഹാം ഇറങ്ങുകയുണ്ടായി, ലാ റൈബ ഫീഹി. അതിനുശേഷം ഇതിലൊരു സംശയം വേണ്ട, ഞാൻ ജോലിക്ക് വേണ്ടി പിന്നീട് പോയി. ഈ ഇൽഹാമിന് ശേഷം അങ്ങനെ വായിക്കാനുള്ള അവസരം കിട്ടി. അപ്പോഴൊന്നും അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല, ഒരു ബന്ധമുണ്ടായിരുന്നു അത്രമാത്രം. അങ്ങനെ ഞാൻ വായിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അറിവ് വർദ്ധിച്ചു. അങ്ങനെ അള്ളാഹു കാദിയാനിൽ കൊണ്ടുവരുന്ന ആ സമയം എനിക്ക് വന്നെത്തി. അതായത് മിയാ അബ്ദുൾ റസീദ് സാഹിബ് 1897 ബൈഅത്ത് ചെയ്തത് പറയുന്നു. എനിക്ക് ബൈഅത്ത് ചെയ്യാനുള്ള കാരണം ഒരു സ്വപ്ന മുഖേനയാണ് ഉണ്ടായത്. പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു, ഹുസൂർ ഒരു കട്ടിൽ കിടക്കുകയാണ്, വളരെ രോഗിയാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഒരു രോഗിയെ പരിപാലിക്കുന്നത് പോലെ. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിൽ നിന്ന് തോള് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു, എന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അതിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തെ സംബന്ധിച്ചുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആരോഗ്യവാനായിരിക്കുന്നു. അങ്ങനെ റസൂൽ തിരുമേനിയുടെ മുഖം വളരെ പ്രസന്നമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കിയത്, ഇസ്ലാം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. ഈ സ്വപ്നത്തിന് ശേഷം ഞാൻ വീണ്ടും ബൈഅത്ത് ചെയ്യുകയുണ്ടായി. അതിനാൽ സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുള്ള സാഹിബ് വിവരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ബൈഅത്ത് 1903 ഹദരത്ത് ഉമ്മേ താഹിറിന്റെ സഹോദരനായിരുന്നു. എന്റെ വയസ്സ് 7-8 വയസ്സായപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, വീട്ടിൽ അവിടെ ചർച്ച ചെയ്യപ്പെടാറുള്ളത്, അതായത് 7-8 വയസ്സുള്ള കുട്ടികളും ആ കാലഘട്ടത്തിലും അള്ളാഹുവരെ വഴികാട്ടാറുണ്ട്. അതാണ് പറയുന്നത്, വീട്ടിൽ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അതായത് ആരോ മഹദിയാണെന്ന് വാദിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, കുറച്ച് മലക്കുകൾ അവര് കറുത്ത ചെടികൾ നടന്നു, എന്നിട്ട് പറയുന്നു ഇത് പ്ലേഗിന്റെ ചെടികളാണ്, ലോകത്ത് പ്ലേഗ് വ്യാപിക്കുന്നതാണ്, ഇത് എന്റെ വരവിന്റെ അടയാളമാണ് എന്നും പറയുന്നു. ആ സമയത്ത് റയ്യ എന്നുള്ള സ്ഥലത്തായിരുന്നു. എന്റെ പിതാവ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇൻചാർജ് ഡോക്ടറായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ സ്വപ്നം കണ്ടു, ആരോ എന്റെ വീട്ടിൽ വന്ന് പറയുന്നു ഒപ്പാപ്പ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിന്റെ ചുറ്റുമുള്ള മതിലിന് അവിടെ നിൽക്കുന്നു, അവിടെ നമ്മളെ ഉപ്പാപ്പ വരുന്നുണ്ട്. വളരെ തടിച്ച മുഖമാണ്, ഗോതമ്പിന്റെ നിറമാണ്, താടിയും വെള്ളയാണ്, അദ്ദേഹത്തിന്റെ നിറവും വെള്ളയാണ്, സൂര്യ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഖുർആൻ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ ഞാൻ മറ്റൊരു സ്വപ്നം കൂടി കണ്ടു, റയ്യയിലെ പള്ളിയുണ്ട്, അതിന്റെ വാതിൽക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുള്ളത് അതിന്റെ മങ്ങിയ ഒരു വാക്കുകളായിരുന്നു. ഇമാമുസമ വരുന്നു, അതായത് പള്ളിയിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു, അയാൾ കാഴ്ച കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ അതിന്റെ ക്ലിയർ ആയിരുന്നില്ല എഴുത്ത്. അതിനുശേഷം അദ്ദേഹം കാണുന്ന സ്വപ്നം, അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, പള്ളിയിൽ പ്രവേശിക്കുന്നു, ഞാനും അദ്ദേഹത്തോടൊപ്പം പോകുന്നു, സഫ് വളഞ്ഞിരിക്കുകയാണ്, ഉസൂർ വന്ന് ശരിയാക്കുന്നു. ആ കാലഘട്ടത്തിൽ അഹമ്മദി ആയിരുന്നില്ല ഞങ്ങൾ. ആ കാലഘട്ടത്തിൽ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് മുസ്ലിങ്ങൾ നശിച്ചിരിക്കുന്നു, 13-ാമത്തെ നൂറ്റാണ്ട് അവസാനമാണ്, ഈ കാലഘട്ടത്തിൽ ഇമാം മഹദി വരേണ്ട കാലഘട്ടമാണ്, ഇതിനു ശേഷം ഈസാ നബിയും വരും. അത് പൊതുവിലുള്ള മുസ്ലിങ്ങളുടെ ആ കാഴ്ചപ്പാട് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഈസയും മഹദിയും രണ്ടാണ് എന്നുള്ളത് പറയുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഉമ്മ ആ മഹദിയെയും ഈസയെ സംബന്ധിച്ചുള്ള വരവിനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടെ പറയാറുണ്ടായിരുന്നു. പറയും ഈ കാലഘട്ടം ഇതാ അടുത്തു വരുന്നു, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മഹദിയുടെ അടയാളമാണ് എന്നും പറയാറുണ്ട്. അത് നടന്നു കഴിഞ്ഞുകയും ചെയ്തു എന്നും പറയാറുണ്ട് സന്തോഷത്തോടുകൂടി. തുടർന്ന് എഴുതുന്നു, ചെറുപ്പത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ചെറുപ്പത്തിൽ ഇതെല്ലാം തന്നെ എന്തോ കേട്ടുകേൾവിയാണ് എന്ന് തോന്നിയൊക്കെ, പക്ഷെ സംഭവങ്ങൾ നമ്മളോട് പറയുന്നത് ആ കാലഘട്ടത്തിൽ മഹദിയെ സംബന്ധിച്ചുള്ള ആ ചർച്ചയും അതേപോലെ തന്നെ സ്വപ്നങ്ങളും ചെറിയവർക്കും വലിയവർക്കും ഒക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തിരുന്നു. മാത്രമല്ല വലിയവർക്കും ചെറിയവർക്കും ഇതെല്ലാം അവർ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ അള്ളാഹു നേരിട്ട് പലർക്കും അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ. അങ്ങനെ ആ കുടുംബം ഒന്നടങ്കം സയ്യിദ് ഡോക്ടർ അബ്ദുൽ സത്താർ സാഹിബിന്റെ കുടുംബം ഒന്നായിട്ട് അഹമ്മദിയായി വളരെ ഇഖ്ലാസിലും കൂറിലും വളരെയധികം മുന്നേറുകയുണ്ടായി. കാസി മഹബൂബ് ആലം സാഹിബ്, മുൻഷി മഹബൂബ് ആലം സാഹിബ് 1800 98 ബയ്യത്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നു, ഹുസൂർ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, അഹമ്മദ് അലിയോടൊപ്പം അഹ്മാൻ ഖാലിൽ താങ്കൾ പോവുക, ദുഹർ സമയത്ത് വീണ്ടും ഞാൻ നിങ്ങളെ മുലാഖാ ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഞാൻ ഗസ്റ്റ് ഹൌസിലേക്ക് പോയി, അവിടെ ഭക്ഷണം വന്നു, ഭക്ഷണം കഴിച്ച് കുറച്ച് വിശ്രമിച്ചു, ദുഹർ ബാങ്ക് കൊടുത്തു. ആദ്യം തന്നെ അഹമ്മദ് അലി എന്നോട് പറഞ്ഞിരുന്നു, ഒന്നാമത്തെ സഫിൽ പോയി നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് കൊണ്ട് ഞാൻ ആദ്യത്തെ സഫിൽ തന്നെ നേരത്തെ പോയിരുന്നു. ഹുസൂർ വന്നു, നമസ്കരിച്ചു. നമസ്കാരത്തിന് ശേഷം ഹുസൂർ എന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. ഹുസൂർ ഒന്ന് രണ്ടു ദിവസം നിൽക്കുന്നതാണ്. ഹുസൂർ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം കൊണ്ട് താമസിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ദുഹർ സമയത്ത് ഞാൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചു. അത് വസീം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വേണ്ട, കുറച്ചു ദിവസം നിന്നതിന് ശേഷം മതി, ഞങ്ങൾ എന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം, അതിനുശേഷം ബൈഅത്ത് ചെയ്താൽ മതി. കാരണം ആദ്യത്തെ രാത്രി തന്നെ യഥാർത്ഥത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു മാർഗദർശനമായിരുന്നു ഇതെല്ലാം തന്നെ. അഹ്നബുദ്ദീൻ പുതിൻ പറയാറുണ്ട്, വെറുതെയാണ് അല്ലെങ്കിൽ ചിലരുള്ള ചിന്തയുള്ളത്, ഒന്നും കാണാതെ ഒന്നും ചിന്തിക്കാതെയാണ് ബൈഅത്ത് ചെയ്യാറുണ്ടായിരുന്നത് എന്നൊക്കെ പറയാറുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് ബൈഅത്ത് വാങ്ങാറുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. അതിലത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഓരോരുത്തരുടെയും അവസ്ഥ നോക്കിയിട്ടാണ് ബൈഅത്ത് വാങ്ങിയിരുന്നത്. അവർക്ക് പൂർണ്ണ തൃപ്തി ഇല്ലാത്തിടത്തോളം കാലം ബൈഅത്ത് വാങ്ങാറില്ല. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ സ്വപ്നം കാണുന്നത് ഇപ്രകാരമാണ്, ആകാശത്ത് നിന്ന് ഒരു പ്രകാശം ഇറങ്ങുന്നു, അത് എന്റെ ഒരു ചെവിയിൽ പ്രവേശിച്ച് രണ്ടാമത്തെ ചെവിയിലൂടെ ശരീരത്തിൽ മുഴുവനും പ്രവേശിച്ച ശേഷം കടന്നു പോകുന്നു. ആകാശത്തേക്കാണ് അത് പിന്നീട് പോകുന്നത്, അതിൽ പെട്ട പുറത്തേക്ക് പോകുകയല്ല, ശരീരത്തിൽ മുഴുവനും പൂർണ്ണമായും അത് ലയിച്ചു ചേർന്നുകൊണ്ടാണ് പിന്നീട് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത്. വീണ്ടും ഒരു ഭാഗത്തു നിന്ന് ആ പ്രകാശം വരുന്നു, പല നിറങ്ങളും അതിലുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, എത്രയോ നിറങ്ങൾ എണ്ണാൻ കഴിയാത്ത അത്ര, ഏതുപോലെ ആ മഴവില്ല് പോലെ അത്രയും നിറങ്ങളും. അത് കാണുന്നത് ലോകം മുഴുവനും പ്രകാശപൂർണമായിരിക്കുന്നു, അതിൽ പ്രത്യേകമായിരിക്കും ആനന്ദവും സംതൃപ്തിയും ലഭിച്ചിരുന്നു. അതെനിക്ക് വിവരിക്കാൻ സാധ്യമല്ല. രാവിലെ ഉണർന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സ്വപ്നത്തിന്റെ അർത്ഥം ഇതാണ്. അത് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആത്മീയശീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് എനിക്ക് കുറേ ഭാഗം നൽകുന്നതാണ്. എനിക്ക് ബൈഅത്ത് ചെയ്യണം. ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത ദിവസം ദുഹർ സമയത്ത് ബൈഅത്ത് ചെയ്യണമെന്ന് അപേക്ഷിച്ചതും. അപ്പോൾ ഹുസൂർ സമ്മതിച്ചിട്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം ദുഹറിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഹുസൂർ എനിക്ക് പൂർണ്ണമായി തൃപ്തിയായി, അള്ളാഹുവിന് വേണ്ടി എന്റെ ബൈഅത്ത് വാങ്ങിയാലോ, അള്ളാഹുവിന് വേണ്ടി എന്റെ ബൈഅത്ത് വാങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹുസൂർ തന്റെ കയ്യിൽ ബൈഅത്ത് വാങ്ങി. അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞ ലാഹോറിലേക്ക് പോയി. അതിർത്ത് മുൻഷി ഖാസി മഹബൂബ് ആലം സാഹിബ് പറയുന്നു, ഇദ്ദേഹത്തിന്റെ ബൈ 1898 ബൈഅത്ത് ചെയ്തത് ലാഹോറിൽ. മുമ്പത്തെ റിവായത്ത് മുമ്പും ഉണ്ട്, അദ്ദേഹത്തിന്റെ റിവായത്ത് തന്നെയാണ് മുമ്പുള്ളതും. അത് തുടർന്ന് വരികയാണ്. ലാഹോറിൽ ഒരു വക്കീൽ ഉണ്ടായിരുന്നു, കരീം ബക്ഷ് എന്നായിരുന്നു പേര്. വളരെ മോശമായി മസീഹ് അലൈഹി സ്വലാം ചീത്ത പറയാറുണ്ടായിരുന്നു ആ വ്യക്തി. ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാള് ആരാണ് മസീഹ് മരിച്ചു എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു മറുപടി ആയിട്ട് ഞാൻ തെളിയിക്കാം മസീഹ് മരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്. അവൻ ഉടനെ തന്നെ എന്നെ ഒരൊറ്റ അടി മുഖത്തടിച്ചു, അത് ഞാൻ എന്റെ ബോധം കെട്ടു വീണുപോയി. അദ്ദേഹം അബോധാവസ്ഥയിലായി. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. അടുത്ത ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ്, ഒരു ഒളിഞ്ഞ കട്ടിലിൽ കരീം ബക്ഷ് അവിടെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കട്ടിലിന് താഴെ ഒരു വലിയൊരു കുഴിയുണ്ട്, അതിൽ അദ്ദേഹം വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ ഒരവസ്ഥയാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നീ നിന്ദ്യനാകുമെന്ന്. കുറച്ചു ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു മകൾക്ക് അവിഹിത ബന്ധത്തിലൂടെ ഗർഭിണിയായി. അങ്ങനെ ആ കുട്ടിയും ചെറിയ കുഞ്ഞും വഫാത്താവുകയുണ്ടായി. പ്രസവിച്ച ശേഷം അതിനെ കുറിച്ച് അന്വേഷണം നടത്തി. അങ്ങനെ കുറെ പൈസ നഷ്ടപ്പെട്ടു. നിന്ദ്യനായി, നിന്ദ്യത കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. എനിക്ക് അറിയാൻ സാധിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയി അവനെ വിളിച്ചു പുറത്തിറക്കി. എന്നിട്ട് മസീഹ് പറഞ്ഞു മസീഹിന്റെ സ്ഥലത്തെ വസ്ത്രം എതിർത്തുകൊണ്ടുള്ള അനുഭവിച്ച് അതിന്റെ ശിക്ഷ അനുഭവിച്ചില്ലേ? അപ്പോ ഉടനെ തന്നെ എന്നെ ചീത്ത പറഞ്ഞു, എന്നിട്ട് നാണിച്ച് അകത്തേക്ക് പോയി. പക്ഷെ എന്നിട്ട് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്റെ മുമ്പിൽ വന്നിട്ട് ധൈര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും വരാറുണ്ട്. പാകിസ്ഥാനിൽ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പറയാത്തത് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവിടുത്തെ അവസ്ഥ അത്ര ശരിയല്ല. ഏതായാലും അല്ലാഹു തആല പാകിസ്ഥാനിലും ഈ അവസ്ഥകളിൽ ഇവരെ മസീഹുൽ ഇസ്ലാം നിന്ദിക്കുന്നവർ അവരോട് പ്രതികാരം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു തആല അവരുടെ എതിരാളികളെ പിടിക്കുന്നത്, അവരെ നിന്ദിനാക്കുന്നത്? ഏതായിരുന്നാലും സമയം വരുമ്പോൾ അത് ഞാൻ പറയുന്നതാണ്. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. ഗുലാം റസൂൽ സാഹിബ് രാജ്കി വിവരിക്കുന്നു, അദ്ദേഹത്തിന്റെ ബൈഅത്ത് 1897 കത്ത് മുഖേനയാണ് ബൈഅത്ത് ചെയ്ത്. പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മുലാഖ നടത്തുകയും ചെയ്തു. മുഹമ്മദ് സാഹിബ് 1897 എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം കാദിയാനിൽ പോയിരുന്നു. പക്ഷെ എതിർക്കാനാണ് പോയത്. കാദിയാനിൽ പോയിട്ടുണ്ടെങ്കിലും ബൈഅത്ത് ചെയ്തിട്ടില്ല. ബൈഅത്ത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എതിർക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്ന് എനിക്ക് കുറെ പ്രാവശ്യം സ്വപ്നം വന്നു. ഞാൻ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാദിയാനിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിലും മുഹമ്മദ്ദീൻ സാഹിബിലും വളരെ ഇത് സ്വാധീനിക്കുകയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 1899 പോയി ബൈഅത്ത് ചെയ്തു. മസീഹ് മുബാറക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ മൗലവി സാഹിബ് എന്റെ മുമ്പിലായിരുന്നു, ഞാൻ പിന്നിലും. ഞാൻ കേട്ടിരുന്നു ഭക്തരായിരിക്കുന്ന ആൾക്കാരുടെ കൈ ഒന്നുമില്ലാതെ മുലാഖ നടത്തരുത് എന്ന് കേട്ടിരുന്നു. അങ്ങനെ ഞാൻ പിന്നിൽ നിന്ന് 100 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തു. ആദ്യം മൗലവി സാഹിബ് കണ്ടു. അപ്പോൾ മസീഹ് അലൈഹി സ്വലാം പറഞ്ഞു, നിന്റെ പിന്നിലുള്ള ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭക്തി നിർഭരമായ മുഖം കണ്ടപ്പോൾ ഞാൻ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. ഉസൂർ എന്റെ പുറത്ത് തടവിക്കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കാദിയാനിൽ സ്വപ്നത്തിൽ കണ്ടിരുന്നു. ആ ഒരു വികാരമാണ് അദ്ദേഹത്തിലൂടെ പ്രകടമായത്. ആ അവസ്ഥ മസീഹ് അലൈഹി സ്വലാം കണ്ടപ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് വേറെ തന്നെയായിരുന്നു. ചൗധരി അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, 1905 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഏകദേശം റാവൽപിണ്ടിയിൽ അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പാകെ ഒരു സ്വപ്നം കണ്ടു. മസീഹിന്റെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഗഞ്ച് ബക്ഷാവിന്റെ ഖബറാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ ഖബറാണ്. വെള്ളിയുടെ ചാദറുണ്ട്, ഒരാളുടെ കയ്യിൽ പൂവ് മാലയുണ്ട്, രണ്ട് കൈയും ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൈ ഉള്ളിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നത് റസൂൽ തിരുമേനിയുടെ ശരീരത്തിന് താഴെയാണ് അദ്ദേഹം ആ പൂമാല വെച്ചത് എന്ന്. റസൂൽ തിരുമേനിയുടെ ശരീരത്തിന് താഴെ പൂമാല വെച്ചതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ മരിച്ച വ്യക്തി ഒരു 12 വയസ്സുള്ള യുവാവിനെ പോലെ പുറത്തേക്ക് വന്നു, ഒരു കുട്ടിയെ പോലെ പുറത്ത് വന്നു. അത് എന്നെ കൈ തന്നു. ആ കുട്ടിയുടെ രൂപം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം രൂപം പോലെയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന് എതിരിൽ എങ്ങനെയാണ് വീണ്ടും ജീവിച്ചു വരിക എന്ന് ഞാൻ ചിന്തിച്ചു. ആ സമയത്ത് എന്റെ മനസ്സിൽ വന്നത് മിർസ സാഹിബ് അത് റസൂൽ തിരുമേനി പ്രതിപുരുഷനാണ് എന്ന് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ആ സംഭവമാണോ? അപ്പൊ പെട്ടെന്ന് ഞാൻ കണ്ണു തുറക്കുകയും ചെയ്തു. ആ സ്വപ്നത്തിൽ നിന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള സത്യസാക്ഷി കുറെ തെളിയിക്കുകയുണ്ടായി. മെഹർ ഗുലാം ഹസൻ സാഹിബ് വിവരിക്കുന്നു, 1898-99 ബൈഅത്ത്. ബൈഅത്തിന് ഒരു വർഷം മുമ്പ് ഞാൻ സ്വപ്നം കാണുന്നു. ചക്രാലവി ആയിരുന്നു ഞാന്. അതിനു മുമ്പ് അയാളെ ഹദീസുമായിരുന്നു. ഞങ്ങളുടെ മുഹല്ലിൽ ഒരു അഹമ്മദി വന്നിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പ്രവേശിക്കുന്നതും കെട്ടിടം വെള്ളം എടുക്കുന്നതും ഞങ്ങൾ നിരോധിച്ചു. കാരണം ഇസ്ലാമിൽ ഞങ്ങൾ അതിനെ പുറത്താണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഞങ്ങളുടെ കിണറിന്റെ മഗരീബ് ഭാഗത്ത് അമേരിക്കൻ പാതിരി ഒരു വീടുണ്ട്, അവിടെ മാറുഭാഗത്തേക്ക് ഒരു വഴിയുണ്ട്, ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഒരു പട്ട പറപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് നോക്കുന്നു, ആ വ്യക്തിയെ നോക്കുന്നു, ഈ വ്യക്തിയെയും നോക്കുന്നു, ആ വ്യക്തിയെയും നോക്കുന്നു, അത് രണ്ടുപേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഒരു അവിടെ ഒരു വളരെ മനോഹരമായിരിക്കുന്ന ഒരു കട്ടിൽ വിളിച്ചിട്ടുണ്ട്, ഒരു യുവാവ് ഇരുന്ന് ഒരു കുട്ടി ഇരുന്നുകൊണ്ട് കുഴൽ വിളിക്കുന്നുണ്ട്. ആ വയസ്സായ വ്യക്തി പട്ടം പറത്തുന്നുണ്ട്, അതിന് ആ കുട്ടിയുടെ അടുത്തേക്ക് പട്ടം പറത്തിച്ചു. പെട്ടെന്ന് ആ കുട്ടിയുടെ തലയിൽ അത് തൊട്ടു, അപ്പോ ഉടൻ തന്നെ അവിടെ പുകയായി. അങ്ങനെ ആ കട്ടിലില്ല, ആ കുട്ടിയില്ല, പൂർണമായും പുക. ആദ്യം കുട്ടി കറുത്ത്, പിന്നീട് പിന്നെ കറുത്തു, പിന്നീട് ആ പട്ടത്തിനൊന്നും സംഭവിച്ചില്ല. ഖൈറുദ്ദീൻ സാഹിബിനോട് കബൂത്രൻ വാലി എന്നുള്ള പള്ളിയിൽ വന്നുകൊണ്ട് ഈ സ്വപ്നം കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിടുക, ഇതൊക്കെ ദിവാസ്വപ്നങ്ങളാണ്. അദ്ദേഹം മറ്റൊരു സ്വപ്നം അദ്ദേഹം പറയുന്നു, ഞങ്ങൾ രണ്ട് സഹോദരന്മാർ അങ്ങാടി പോവുകയായിരുന്നു, ഹിന്ദുക്കളുടെ ഗ്രാമമാണ്, ഒരു വയസ്സായ ഒരാൾ ഖുർആൻ ഓതിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും അതേ ഖുർആൻ ഉച്ചത്തിൽ ഓതുന്നു. ഞാൻ ഹൃദയത്തിൽ പറഞ്ഞു ഈ വ്യക്തി എന്തായാലും യഥാർത്ഥ മുസ്ലിമാണ്, വളരെ ധൈര്യശാലിയാണ്, ഹിന്ദുക്കളുടെ ഈ ഗ്രാമത്തിൽ ഖുർആൻ ഉച്ചത്തിൽ ഓതുന്നു. ബൈഅത്തിന് ശേഷം ഹദ്റത്ത് സാഹിബിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അപ്പോഴേ മനസ്സിലായി ആ വ്യക്തി, അതായത് ആദ്യം പട്ടം പറത്തിയിരുന്ന വ്യക്തിയും അതേപോലെ തന്നെ ഖുർആൻ ഓതിയ വ്യക്തി രണ്ടും ഒന്നാണ്, അത് മുസ്ലിമോദാണ് എന്ന് മനസ്സിലായി. ഹദ്റത്ത് മെഹർ ഗുലാം ഹസൻ സാഹിബ് വിവരിക്കുന്നു, 1898 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഒരിക്കൽ ഒരു സംഭവം വിവരിക്കുന്നു, ഞാൻ കാദിയാനിൽ പോയി, അർസ പറഞ്ഞു സിയാൽകോട്ടിൽ പ്ലാഗിന്റെ അവസ്ഥ എന്താണെന്ന്. ഞാൻ അവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു സ്വപ്നം പറഞ്ഞു, യാ ഹസ്രത്ത് ഞാൻ കാണുന്നു ഞങ്ങളുടെ ആൾക്കാർ അവിടെ പോലീസിന്റെ ആൾക്കാർ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഹുസൂർ പറഞ്ഞു നിങ്ങളുടെ വീട് പ്ലാഗിൽ നിന്ന് സുരക്ഷിതമായിരിക്കും, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം സുരക്ഷിതനായി. ഷെയ്ഖ് ഹത്താം മുഹമ്മദ് സാഹിബ് മുൻപുള്ള പട്ടുവാരി അദ്ദേഹം പറയുന്നു അബ്ദുൽ മകൻ ജനിച്ച ശേഷം കാദിയാനിൽ വന്നു. മസീഹ് മുബാറക് സ്വപ്നത്തിൽ ഞാൻ കാണുന്നു ഹുസൂർ ഈ പള്ളിയിൽ ഇങ്ങനെ നടക്കുകയാണ്, അവിടെ വലിയൊരു പെട്ടി വെച്ചിട്ടുണ്ട്, എന്റെ പേര് ചുവന്ന അക്ഷരത്തിൽ ഒരു പുസ്തകത്തിൽ എഴുതി, എന്നിട്ട് പറയുന്നു ബാബി ഫത്തദീനോട് പറയണം ഇനി ശേഷം ഇതിനു ശേഷം 13 ഡിസംബറിന് ജൽസ ഉണ്ടാവില്ല. ആ പള്ളിയിൽ ഞാൻ കാണുന്നു സാത് പട്ടുവാരി പള്ളിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്, അത് 7 പട്ടുവാരികൾ അവിടെ ഇരിക്കുന്നുണ്ട്, അതിൽ എന്നെ മാത്രമാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ച് മസീഹ് മൗഊദ് ഹസ്രത്ത് പറഞ്ഞു 7 പട്ടുവാരികൾ അഹമ്മദികളാകുമെന്ന് പറഞ്ഞു. മലക് ഗുലാം സാഹിബ് മുഹാജിർ വിവരിക്കുന്നു, 1891 ബൈഅത്ത് ചെയ്തത്. എന്റെ സഹോദരൻ ഗുലാബ്ദീൻ സാഹിബിൽ നിന്ന് പുസ്തകം വായിച്ച് കേൾക്കാറുണ്ടായിരുന്നു, മറ്റ് പദ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. ഞങ്ങള് ഷിയാക്കളായിരുന്നു, ഞങ്ങൾ മാത്രമെല്ലാം ചെയ്യാറുണ്ടായിരുന്നു ദുഃഖം. അതുപോലെ തന്നെ മറ്റു പല കവിതകളും ഓതാറുണ്ടായിരുന്നു ഷിയാക്കൾ ചെല്ലുന്നത് പോലെ. അവര് അലി സ്മരിച്ചുകൊണ്ടുള്ള ആ കവിതകൾ ചെല്ലാറുണ്ടായിരുന്നു. ഇമാം ഖസാലി, ഷെയ്ഖ് ഖത്താർ പോലെയുള്ളവരെ കവിതകൾ കേൾക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ പറയുകയുണ്ടായി സിറാജു സാദിഖീൻ ഇമാം ഖസാലിയുടെ ഗ്രന്ഥം എഴുതിയ അദ്ദേഹം, ഇങ്ങനെയുള്ള ഗ്രന്ഥക്കാര് ഇന്ന് ഉണ്ടെങ്കിൽ 200, 300, 300, 400 മൈൽ ദൂരം ഞങ്ങൾ യാത്ര ചെയ്യണമെന്ന് പോകുമായിരുന്നു. പെട്ടെന്ന് ഒരിക്കലും കാദിയാനിൽ നിന്നും തൗസീഹ് മറാം, ഫത്തഹ് ഇസ്ലാം എന്നീ പുസ്തകം ഞങ്ങൾ കിട്ടി. ഈ ഒരു ബാബ കുത്തുബ്ദീൻ മലർക്കോട്ടിലെ ഫക്കീർ ആണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് സ്വപ്നം ഉണ്ടായിരുന്നു, സിയാൽകോട്ടിൽ പോയിട്ടുണ്ട്, അവിടെ ഹദ്റത്ത് സാഹിബിനെ കണ്ടു. അങ്ങനെ ശരിക്കും അദ്ദേഹം അവിടെ പോയി. സ്വപ്നത്തില് ഉസൂറിന് പുറപ്പെടുന്നതും വസ്ത്രം എല്ലാം കണ്ട് അതേപോലെ കാണുകയുണ്ടായി. അങ്ങനെ പുസ്തകം അദ്ദേഹം കൂടെ കൊണ്ടുവന്നു. ഗുലാബ്ദീൻ സാഹിബിനെ പിന്നീട് കണ്ടു. എന്നൊരു പുസ്തകം നോക്കി പറഞ്ഞു, എന്റെ കുഞ്ഞുകുട്ടിയുടെ അടുത്തേക്ക് എനിക്ക് പോകണം, രണ്ടു ദിവസം നിങ്ങൾ ഈ പുസ്തകം നോക്കിക്കോ. അതായത് രണ്ട് പുസ്തകവും ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് രണ്ടു ദിവസം പോയി വരേണ്ടതുണ്ട്, നിങ്ങൾ ഈ പുസ്തകം നോക്കിക്കോ എന്ന് പറഞ്ഞു. മുൻഷി സാഹിബ് ഞങ്ങൾക്കത് വായിച്ചു കൽപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഷെയ്ഖ് അത്താർ അൽ ഇമാം അസാലിയെ പോലെക്കാളും നല്ല എഴുത്താണ് ഇത് എന്ന്. അത് അവരുടെ പുസ്തകങ്ങളാണല്ലോ വായിച്ചിരുന്നത്. മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം പുസ്തകം വായിച്ചപ്പോൾ ഈ എഴുത്തുകൾ അതിനേക്കാളും ഔന്നിത്യമുള്ളതാണ്. അന്ന് ബയ്യത്തിനെ സംബന്ധിച്ച് മുസ്ലിം അലൈഹി സ്വലാത്തു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇരിവാ ചെയ്യുന്ന ആളും ഗുലാബുദ്ദീൻ സാഹിബും മിയ അള്ളാ ദത്ത സാഹിബും മൂന്ന് പേരും അപ്പോൾ തന്നെ ബയ്യത്തിനുള്ള കത്തെഴുതി. 1891 സംഭവമാണെന്ന് തോന്നുന്നു. ആ പുസ്തകം കേൾപ്പിച്ച ശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ, ഈ ഇങ്ങനെയുള്ള ഇന്നുണ്ടെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ 400 മീറ്റർ മൈൽ പോകണമെങ്കിൽ നമ്മൾ പോകണമെന്ന്. അങ്ങനെ ഏതായാലും നമ്മൾ ബൈഅത്ത് ചെയ്തു. 1892 ജലസാരം തുടങ്ങാൻ പോവുകയാണ്. അതിനെ വിജ്ഞാപനപ്പെടുവിച്ചു കഴിഞ്ഞു. നമ്മൾ ജലസയും കേട്ട് വരാം, അദ്ദേഹത്തെ കണ്ടും വരാമെന്ന് ഞങ്ങൾ മൂന്ന് പേരും തീരുമാനിച്ചു. ഒരു സ്ഥലത്ത് 6 മൈൽ ദൂരത്ത് ഞാൻ കച്ചവടം നടത്താറുണ്ടായിരുന്നു. മറ്റന്നാള് നമുക്ക് പോകാമെന്ന് തീരുമാനമെടുത്തു മൂന്ന് പേരും കൂടെ. എന്നാൽ അവര് ഞാൻ എത്തുന്നതിന് മുമ്പ് രണ്ടുപേരും പോയി. തീരുമാനിച്ചിരുന്നത് ഒരു സ്റ്റേഷൻ കരിയാല വാലെ എന്നുള്ള സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എത്തണമെന്നായിരുന്നു പറയുന്നു. ഒരു വാഴ്ച ചെയ്യുന്ന ആൾ പറയുന്നു, ഞാൻ ജേലമിൽ നിന്ന് അങ്ങോട്ട് പോയി. കരിയാലയില് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചു. അടുത്ത ദിവസം ലാഹോറിലെത്തി. ഒരു കടയിൽ പോയി റൊട്ടി വാങ്ങി. ജനങ്ങൾ പറഞ്ഞു വൈകുന്നേരം 6 മണിക്കാണ് വണ്ടി ഉള്ളത്. അങ്ങനെ ഞങ്ങള് സൂവും അതേപോലെ തന്നെ മറ്റെല്ലാം കണ്ടു. വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് പട്ടാലയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു. 11 മണി രാത്രി പട്ടാല എത്തി. ഒരു സറായിൽ താമസിച്ചു. പോയി നോക്കി, അവിടെ കട്ടിലൊന്നും ഇല്ല, വളരെ മോശമായ അവസ്ഥയായിരുന്നു. അവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ തോന്നിയില്ല. ഒരു പള്ളിയിൽ ഞങ്ങൾ പോയി. രാത്രി പള്ളിയിൽ കടന്നു. അള്ളാഹുവിന്റെ കുദ്രത്ത് നോക്കുക, അത് മുഹമ്മദ് സൈൻ പട്ടാലവിയുടെ പള്ളിയായിരുന്നു. രാവിലെ സുബഹ് നമസ്കരിച്ച് അവിടെ ഇരുന്നപ്പോൾ മുഹമ്മദ് സൈൻ പട്ടാലവി ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വന്നു വെച്ച്? മുൻഷി ഗുലാബുദ്ദീൻ സാഹിബിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളതാണോ, ഇദ്ദേഹം മൗലവിയാണെന്ന് തോന്നുന്നു, നിങ്ങൾ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഖിർതാസ് ജില്ലാ ജേലമിൽ നിന്നാണ് വന്നത്. മൗലവി സാഹിബ് അതിഥിയാണെന്ന് കരുതി അങ്ങനെ കുറച്ച് കരിമ്പ് ജ്യൂസ് കുടിപ്പിച്ചു. നിങ്ങൾ എവിടുന്ന എങ്ങോട്ടാ പോകുന്ന വെച്ച്? അപ്പൊ മനുഷ്യ സാഹിബ് പറഞ്ഞ, കാദിയാൻ. അവിടെ എന്തിനു പോകാന്ന് മൗലി സാഹിബ് ചോദിച്ചു. മിർസ സാഹിബ് ബാധിച്ചിട്ടുണ്ട്, ജൽസയെ സംബന്ധിച്ചും എന്നോട് ചെയ്തിട്ടുണ്ട്, പറയുന്നു എഴുതുന്നു. ഒരു കാര്യം മറന്നുപോയി, ഖിർതാസിൽ മൗലി സാഹിബ് പുസ്തകം കളിപ്പിച്ചപ്പോൾ മിർസ സാഹിബ് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, മസീഹ് മരിച്ചു, ഞാൻ വരുന്നവനാണ്, ഞാനാണ് വരാനിരിക്കുന്ന മസീഹ്, ഇത് സാധാരണ കാര്യമല്ല. അങ്ങനെ പറയുന്ന വ്യക്തിയും സാധാരണ വ്യക്തി ആയിരിക്കില്ല. 1300 വർഷമുള്ള ഈ തെറ്റിദ്ധാരണയാണ് അദ്ദേഹം നീക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും തുടർന്ന് എഴുതുന്നു, മുഹമ്മദ് സൈദ് സാഹിബ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താ ബുദ്ധി ഇല്ലേ? മിർസ നല്ല ആളായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയില്ലായിരുന്നു, ഞാൻ ബയ്യത്ത് ചെയ്യില്ലായിരുന്നു, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു, മിർസ സാഹിബ് ഞാൻ അറിയാം, ഞാൻ ബയ്യത്ത് ചെയ്ത ഒരു കച്ചവടമാണ് അവിടെ, അതെന്തായാലും മുന്നോട്ട് പോയില്ല, വെറുതെ പൈസ നഷ്ടപ്പെടുത്തുകയാണ് അദ്ദേഹം, എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. പറയുന്നു, എന്റെ കൂടെ ഉള്ളവരൊക്കെ മിണ്ടാതിരുന്നതേ പറയാണ്. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പൈസ ചെലവാക്കേണ്ടത് ഏതെങ്കിലും ചെലവായി കഴിഞ്ഞു, ഇനി ഏതെങ്കിലും എന്തോ പോവുകയാണ്, തിരിച്ച് കണ്ടിട്ട് തിരിച്ചു വരാം. ഏതായാലും അങ്ങനെ റൊട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ റൊട്ടി തിന്ന് ഞങ്ങൾ കാൽതടയായി പോയി. കാദ്യാനിലെത്തി ജൽസ തുടങ്ങിയിരുന്നു. 10, 25, 30 ആൾക്കാരുണ്ടായിരുന്നത്. ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് ഭക്ഷിക്കാൻ വേണ്ടി നെയ്ച്ചോറും ജർദയും എല്ലാം ഉണ്ടായിരുന്നു. അബ്ദുൽ കരീം സാഹിബ് ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമൊക്കെ നൽകി. രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് ജൽസയിൽ പങ്കെടുത്തു. അദ്റസ് സാഹിബ് വന്നു. ഉസൂർ റോമി ടൊപ്പി, ചിലപ്പോൾ പകടി അതിന്റെ മുകളിൽ കെട്ടാറുണ്ടായിരുന്നു. ടൊപ്പി നമുക്ക് പകടിന്റെ മുകളിലൂടെ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഉസൂർ സ്റ്റേജിൽ ഇരുന്നു. അപ്പൊ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, സുഹൃത്ത് നോക്ക്, ഇത്രയും പ്രകാശപൂർണമായ മുഖം വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? മുഹമ്മദ് സൈന്റെ കാര്യങ്ങൾ കേട്ട് നമ്മൾ തിരിച്ചു പോകുന്ന എത്രമാത്രം ദൗർഭാഗ്യമാരാകുമായിരുന്നു നാം. ഹക്കീം അബ്ദുസമദ് സാഹിബ് അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സന്ദർശന അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയുകയാണ്. 1905 ചെയ്തത് അസാവ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അള്ളാഹു എന്നെ മസീമോദായിട്ടാണ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ആരാണോ അറിവില്ലാതെ എന്നെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്തത് അവർ കൂടുതലായി ദുആ ചെയ്യുക. അള്ളാഹു ആ ദുആ 5 നേരം നമസ്കാരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദ്ന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലസീന അൻഅംത അലൈഹിം. നടക്കുമ്പോഴും വിരുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും തന്നെ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ഏറ്റവും ചുരുങ്ങി 40 ദിവസമെങ്കിലും നിങ്ങൾ ദുആ ചെയ്യുക. പറയുന്നു, ഞാൻ അപ്പോൾ തന്നെ ഈ ദുആ തുടങ്ങി. എനിക്ക് 1 ആഴ്ച കഴിഞ്ഞതിന് മുമ്പേ തന്നെ ഇതിന്റെ സത്യം മനസ്സിലായി. ഞാൻ കാണുന്നു ഹമദ് മൊഹല്ലയുടെ ആ പള്ളിയിൽ സ്വപ്നം വിവരിക്കാണ്. ഞാൻ പള്ളിയിലാണ്, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. ഞാൻ ഉസൂറിന്റെ അടുത്ത് കൈ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഒരു കണ്ണുപൊട്ടന് മൗലവി എന്നെ തടയുന്നു. വീണ്ടും ഞാൻ കൈ കൊടുക്കാൻ പോകുന്നു, വീണ്ടും അദ്ദേഹം എന്നെ തടഞ്ഞു. 3 പ്രാവശ്യം ഞാൻ മുന്നോട്ട് പോകാൻ നോക്കിയപ്പോഴും വീണ്ടും ആ മൗലവി എന്നെ വന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി. അപ്പോൾ ഉസൂർ പറഞ്ഞു, വേണ്ട വേണ്ട, അദ്ദേഹത്തെ വിട്ടേക്ക്, അടിക്കാൻ പാടില്ല, അത് സ്വപ്നമാണ് വിവരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഉസൂറിനെ കൈകൾ നൽകാൻ വേണ്ടി വരികയാണ് ഞാനും. അപ്പോൾ ഇദ്ദേഹം എന്നെ തടയുന്നു. അപ്പോഴേ എന്റെ കണ്ണു തുറന്നു. ഞാൻ രാവിലെ കാസിം അലി സാഹിബിനോടും മഹബൂബാബ സാഹിബ്, മൗലവി മഹബൂബാബ സാഹിബ്, മിസ്തരി ഖാദർ ബക്സ് സാഹിബ് എന്നിവരുടെ മുമ്പാകെ ഈ സംഭവം ഞാൻ വിവരിച്ചു, സ്വപ്നം വിവരിച്ചു. മിസ് സാഹിബ് പറഞ്ഞു, അതിന് എഴുതാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞു, ഇതിന് താഴെ എഴുതുക, ഈ സ്വപ്നത്തെ ഞാൻ ഉസൂറിന്റെ ബൈഅത്തിന് വേണ്ടിയുള്ള ഒരു കാരണമായി എഴുതുന്നു. ഞാൻ എഴുതി. ഖൈറമദിയായ മൗലവി സാഹിബ് പറഞ്ഞു, നിന്റെ പിതാവിന്റെ സ്വഭാവം നിനക്കറിയില്ലേ, ഒരു നിമിഷം നേരം പോലും നിന്റെ വീട്ടിൽ നിന്ന് നിർത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ പ്രശ്നമില്ല. അങ്ങനെ ഉസൂർ എന്റെ ബൈഅത്ത് സ്വീകരിച്ചു, നിന്റെ ബൈഅത്ത് ഞാൻ സ്വീകരിച്ചു എന്നും നിന്നെ ആ ഒരു പർവ്വത കണക്ക് നിന്നെ ചീത്ത പറഞ്ഞാലും ഒരിക്കലും അവരെ വെറുതെ കണ്ണുപോലും നീ തുറച്ചു നോക്കരുത് എന്നും. ഈ സംഭവങ്ങളായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാനത് പറയുകയുണ്ട് ഇപ്പോൾ വിവരിച്ചിരിക്കുന്നത്. അള്ളാഹു തആല ഈ ഭക്തരുടെ മക്കൾക്കും ആത്മാർത്ഥതയോട് കൂടി ഈ ജീവിതം കഴിച്ചു കൂട്ടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ വിശ്വാസവും ഈ അതുപോലെ തന്നെ ദൃഢതയിലും വർദ്ധനവ് നൽകുമാറാകട്ടെ. ഇപ്പോള് കാദിയാനിൽ ജൽസയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഇൻഷാ അല്ലാഹു തആല ജൽസ തുടങ്ങുന്നതാണ് അവിടെ. അല്ലാഹു തആല ദുആ ചെയ്യുക, എല്ലാ രീതിയിലും ഈ ജൽസയെ അനുഗ്രഹീതമാക്കട്ടെ. അവരിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമാറാകട്ടെ. അവർക്കും എനിക്ക് അവരോട് പറയാനുള്ളത്, പല അതിഥികളും ലോകത്തുനിന്ന് പല അതിഥികളും പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അവിടെ 21-22 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികളുണ്ട്. അത് നിങ്ങൾ ഏതൊരുദ്ദേശത്തിന് വേണ്ടിയാണ് അവിടെ വന്നത് അത് പൂർത്തിയാക്കുക. ദുആയിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുക. ആ പരിശുദ്ധമായ സ്ഥലങ്ങൾ, അതായത് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിരിക്കുന്ന പരിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനും നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾക്ക് ജമാഅത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ കൂടുതലായി ദുആ ചെയ്യുക. ശത്രുക്കളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ദുആ ചെയ്യുക. ഈ ദുആകൾ ഏറ്റവും കൂടുതൽ വളരെ സുപ്രധാനമായ ദുആകളാണ്. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല അവർക്കും യഥാർത്ഥ മാർഗത്തിൽ ചലിപ്പിക്കട്ടെ, അവർക്ക് മാർഗദർശനം നൽകുമാറാകട്ടെ. അവർക്കും കാലഘട്ടത്തിൽ ഇമാമിനെ വിശ്വസിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇതേപോലെ ഇപ്പോൾ മുസ്ലിം നാടുകളിൽ അവരുടെ അവസ്ഥ വളരെ മോശമാണ്. പ്രത്യേകിച്ച് പദ്യ പൗരസ്ത ദേശങ്ങളിൽ ഷാമിലെ അവസ്ഥ വളരെ മോശമാണ്. അവിടെയുള്ള അഹമ്മദികൾ എഴുതുന്നുണ്ട്, വളരെ മോശമായ അവസ്ഥയാണ്. അത് പുറത്തിരുന്നു കൊണ്ട് അതിനെ നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് അഹമ്മദികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. എല്ലാ ഷെറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള അവരെ രക്ഷിക്കട്ടെ. അല്ലാഹു തആല ഗവൺമെന്റുകൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ, സാധാരണക്കാർക്കും ബുദ്ധി നൽകട്ടെ. അവർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ യുദ്ധത്തിന് പകരമായിട്ട് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായി തീരട്ടെ. ഇവരുടെ ഈ അവസ്ഥ മുഖേന തീവ്രവാദികളും ഇസ്ലാം ശത്രുക്കളും രണ്ടുപേരും തന്നെ ഗുണമെടുക്കാനാണ് പ്രയത്നിക്കുന്നതും. അതുകൊണ്ടാണ് അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഈ രണ്ടു സമൂഹത്തെ നശിപ്പിക്കട്ടെ, വിഭാഗത്തെ നശിപ്പിക്കട്ടെ. അങ്ങനെ ഇസ്ലാമിനെ ഇവരെ കളങ്കപ്പെടുത്താനുള്ള ഈ കുൽശ്രമം, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നുണ്ട്. തെറ്റായ രീതിയിലുള്ള പ്രവർത്തനമാണിത്. ഇവർ ഇതിൽ പരാജയപ്പെട്ടിട്ടെ ഇസ്ലാമിന്റെ മനോഹരമായ ആ മുഖം അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് കാണിക്കുന്നത് അത് ലോകത്ത് വ്യക്തമാകട്ടെ. അല്ലാഹു തആല നമ്മുടെ നിയ്യത്തുകളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മൾ പ്രയത്നങ്ങളിൽ വർക്കത്തിടട്ടെ. ലോകത്തുള്ള എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പതാകയെ ഒന്നിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജൽസാ ദിവസങ്ങളിൽ അവിടെ ഉള്ളവർ, ജൽസയിൽ പോയിട്ടുള്ളവർ, എനിക്ക് അവരോട് പറയാനുള്ളത് കൂടുതൽ ഈ കാര്യങ്ങൾ കൂടുതൽ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇതുകൂടാതെ ജുമാക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം മൂന്ന് ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. അത് ആദ്യത്തെ ജനാസ പ്രൊഫസർ ബഷീർ അഹമ്മദ് ചൗധരി സാഹിബിന്റേതാണ്. ചൗധരി സിറാജുദ്ദീൻ സാഹിബിന്റെ മകനാണ്. നവംബർ 2 അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ജൂൺ 28 May 2010 മോഡേൺ ടൗണിൽ ലാഹോറിലായിരുന്നു. എത്രയോ വെടിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. വളരെ ഭാരകമായ പരിക്കേറ്റിയിരുന്നു. വലത് കൈയും വലത് കാലും എല്ലാം തന്നെ മുറിവേറ്റിയിരുന്നു. 1.5 വർഷം വരെ വലിയ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. വളരെ പ്രയാസങ്ങൾ സഹിച്ചു. ഇത്രയും ദീർഘമായ രോഗിയായ അവസ്ഥയിലും വളരെ ധൈര്യത്തോടുകൂടി തന്റെ സമയം കഴിച്ചു കൂട്ടി ഒരിക്കലും തന്നെ ഒരു പിന്നത്തുള്ള കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. പിന്നീട് നടക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അള്ളാഹുവിന്റെ വിധി വന്നു, അദ്ദേഹം വഫാത്താവുകയുണ്ടായി. കഴിഞ്ഞ മാസം നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന ആളായിരുന്നു. അതേപോലെ തന്നെ നല്ല പ്രകൃതമായിരുന്നു. ജമാഅത്തി പ്രവർത്തനങ്ങളിൽ എപ്പോഴും തന്നെ മുന്നോട്ട് വരുമായിരുന്നു. ഖിലാഫത്തിനോട് വളരെയധികം സ്നേഹമായിരുന്നു. ഇംഗ്ലീഷ് എക്കണോമിക്സിൽ MA എടുത്തിട്ടുണ്ട്. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അഡ്വൈസറുടെ ആ പോസ്റ്റും വഹിച്ചിരുന്നു. ഇതിനു മുമ്പ് FC കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. 6 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ പോയറ്റായിരുന്നു, കവിയായിരുന്നു. സുബായത്താലിൽ ബക്വേനോ എന്നീ കാലമെങ്കിൽ എന്നീ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് സമ സെന്റർ ആയിരുന്നു. ചന്തയിൽ അതുപോലെ തന്നെ മറ്റു പദ്ധതികളിൽ വളരെയധികം പങ്കാളിയായിരുന്നു. ഭാര്യയും 5 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജാത്ത് ഉയർത്തട്ടെ. രണ്ടാമത്തെ ജനസ ബാബർ അലി സാഹിബിന്റേതാണ്. December 17 30 വയസ്സിൽ വഫാത്തായി. ഇന്നലെ ഒരു ആക്സിഡന്റിലാണ് വഫാത്തായത്. സർക്കിൾ ഇൻചാർജ്. ഇതൊരു ഷഹാദത്താണ് യഥാർത്ഥത്തിൽ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാഹിബിനോടൊപ്പം മോട്ടോർ സൈക്കിളിൽ ഒരു ജമാഅത്ത് സന്ദർശിക്കാൻ പോയതായിരുന്നു. ജമാഅത്ത് പ്രവർത്തനത്തിന്റെ ഇടയിൽ ആണ് ഇതെല്ലാം നടന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായും ഇദ്ദേഹം ഷഹീദാണ്. വൈകുന്നേരം 7 മണിക്ക് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അവിടെ തണുപ്പായിരുന്നു. അവിടെ നല്ല മഞ്ഞു മൂടിയിരുന്നു. ചെറിയ വഴിയായിരുന്നു. പെട്ടെന്ന് എതിർവശത്ത് നിന്ന് ഒരു ട്രാക്ടർ സ്പീഡിൽ വന്നു. ട്രാക്ടർ ആക്സിഡന്റ് ആയി. അവിടെ ഇദ്ദേഹം ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാഹിബും ആക്സിഡന്റ് പറ്റിയ കാരണത്താൽ ഗുരുതരമായി മുറിവേറ്റു. അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ കണ്ടത്. അങ്ങനെ പോലീസിനെ അവരെ അറിയിച്ചു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ബാബർ അലി സാഹിബ് മൊഹല്ലയും അദ്ദേഹത്തിന്റെ വലത് കൈയിലും നെഞ്ഞത്തും ഭയങ്കര പരിക്ക് പറ്റിയിരുന്നു. അങ്ങനെ ഉടനെ തന്നെ വഴിയിൽ വെച്ച് അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഇന്നലില്ലാ ഇന്നലെ രാജുൻ. അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു. ഇതാ ചെയ്യുന്ന ആളായിരുന്നു. കൂറുള്ള ആളായിരുന്നു. വഖഫ് ജിന്ദഗിയായിരുന്നു. MTV പുതിയ ഡിഷ് എവിടെയെല്ലാം സ്ഥാപിക്കണം അവിടെയെല്ലാം വളരെ താല്പര്യത്തോടുകൂടി സ്ഥാപിച്ചിരുന്നു. പിതാൽ ചെറുപ്പത്തിലെ മരിച്ചിരുന്നു. ഉമ്മയും ഒരു വിവാഹം ചെയ്ത ഒരു പെങ്ങളുമാണുള്ളത്. മൂസിയായിരുന്നു അദ്ദേഹം. ബെഷ്ടിമക്കുര കാദിയാലാണ് അദ്ദേഹത്തെ വറവ് ചെയ്തിരിക്കുന്നത്. അബ്ദുൽ ഖാദർ സാഹിബ് മുറിവേറ്റിരിക്കുക കിടക്കുകയാണ്, പരിക്കേറ്റ് കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, അല്ലാഹു പരിപോഷിഫ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ റുബീന ജഫർ സാഹിബേടേതാണ്. മുക്കറദ മിർസ ജഫർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യയാണ്. ഡിസംബർ 3-ന് 2 വർഷം ക്യാൻസർ പിടിച്ച് രോഗിയായി കിടന്ന ശേഷമാണ് വഫാത്തായത്. ദാറുലിക്കൽ ലാഹോറിൽ ഇദ്ദേഹം ഭർത്താവിനെ ഷഹീദാക്കിയിരുന്നു. ഈ എല്ലാ സങ്കടങ്ങളും അവർ സഹിച്ചുകൊണ്ടു. അദ്ദേഹം ഭർത്താവിന്റെ ജനാസ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്, അദ്ദേഹം അവർ കണ്ടുകൊണ്ട് പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഇഷാദത്താൻ കരയരുത്, കരയുന്നവർ അവരാണ് സമാധാനിപ്പിച്ചിരുന്നത്, എന്നിട്ടെപ്പോഴും ദുആ ചെയ്യരുത്. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ ധൈര്യത്തോടുകൂടി ഇത്രയും ആ വീട്ടുകാർക്കെല്ലാം തന്നെ ധൈര്യം നൽകുകയാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത്. തന്റെ പിതാവിനോടൊപ്പം സിറോലിയോണിൽ കുറച്ചു കാലം നിന്നിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം 1988 ജപ്പാനിൽ പോയിരുന്നു. സദർ ലജന, ടോക്കിയോ നാഷണൽ ഇസ്ലാർഷ സെക്രട്ടറി എല്ലാം എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. പല തബ്ലീഗ് പ്രോഗ്രാമുകളും പങ്കെടുത്തിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് വളരെ മുന്നേറിയിരുന്നു. സാമ്പത്തിക നൽകുന്ന കാര്യത്തിലും തന്റെ ആഭരണങ്ങൾ ജമാഅത്ത് നൽകാറുണ്ടായിരുന്നു. 2004 ജപ്പാനിൽ നിന്ന് തിരിച്ചു വന്നു. ഇവിടെ പാകിസ്ഥാനിൽ ഒരു കാലം ദീർഘകാലം വരെ ലജ്ന ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. നായബ് സെക്രട്ടറി തഹരീ ജദീദ്, അതേപോലെ തന്നെ മറ്റു വകുപ്പുകളും ചെയ്തിട്ടുണ്ട്. ഖിലാഫത്ത് മോഡൽ കൂറായിരുന്നു. ഖുത്തുബകളെ MTA കേൾക്കുകയും പോയിന്റ്സുകൾ നോട്ട് ചെയ്യും, എന്നിട്ട് വിവിധ സന്ദർഭങ്ങളിൽ അത് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. വളരെ ദീർഘകാലം ഇവര് പ്രയാസത്തിൽ കഴിച്ചുകൂട്ടി, പക്ഷെ വളരെ ക്ഷമയോടുകൂടിയാണ് കഴിച്ചുകൂട്ടിയത്. ഒരിക്കലും ഒരു കംപ്ലൈന്റും എവിടെയും പറഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ തൂഫ ഇവർക്ക് കിട്ടുമ്പോഴും പൈസയായി കിട്ടുമ്പോഴും ചന്ത കൊടുക്കുമായിരുന്നു അതിന്. ഇദ്ദേഹത്തിന് ചെറിയ ഇളയ സഹോദരൻ സെക്രട്ടറിമാരായിരുന്നു. അപ്പൊ അവര് പറയാറുണ്ടത്, ചന്ത മാസത്തിൽ ഒരിക്കലും ഒരുമിച്ച് നിന്നാൽ പോരെ, അപ്പോൾ പറഞ്ഞ് വരുമാനം കിട്ടിയോടെ ചന്ത കൊടുക്കണം, അതാണ് കണക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ ചെറിയ ഒരു നമുക്ക് താമസം പോലും പാടില്ല എന്ന് പറയും. 2011 ആ ജൽസയിൽ ഇവിടെ വന്നിരുന്നു, രോഗിയായിരുന്നു, എന്നിട്ടും വളരെ ധൈര്യം കാണിച്ചുകൊണ്ട് ഇവിടെ വരികയുണ്ട്. അള്ളാഹ് അവരുടെ ദർജാത്ത് ഉയർത്തട്ടെ. അവർക്ക് മക്കളൊന്നുമില്ല.
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ